ഒരു വാക്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഒരു സെന്റൻസിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താണ്? വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്? എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന് ഒരു സെന്റൻസിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റൂ? നിങ്ങൾക്കറിയാം, യു നോ ദാറ്റ്. എങ്കിലും തെറ്റുപറ്റിക്കോട്ടെ, സാരമില്ല, നമുക്കിവിടെ തെറ്റുപറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റാനായിട്ട് സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണെന്നറിയാവോ? ഏതാ? സഭയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ തെറ്റുപറ്റാനായിട്ട് സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണെന്നറിയാവോ? വീട്. വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ആ, സമാധാനം, സന്തോഷം. ഞാൻ ഈ തെറ്റുപറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഓഫീസിൽ പല തെറ്റുപറ്റിയാൽ പണി പോവും അല്ലേ? പക്ഷെ സഭയിൽ നമുക്ക് തെറ്റൊക്കെ പറ്റാൻ കുഴപ്പമില്ല, ഫ്രീഡം എടുക്കാം. കാരണം എന്നറിയോ, ഇതൊരു ഇത് കുടുംബമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇത് വീടാ. ഒരാളൊരു മണ്ടത്തരം പറഞ്ഞു, ഒരൊന്നും സംഭവിക്കത്തില്ല ഇവിടെ, അതിന്റെ പേര് നിങ്ങളാരും കളിയാക്കത്തുമില്ല. അങ്ങനെ കളിയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാന്ന് പറഞ്ഞു. ഒരു വാക്കിൽ സമാധാനം, സന്തോഷം. പിന്നെ ക്രിസ്തീയ ജീവിതം ഒറ്റ വാക്കിൽ ഏതാ? യേശുമായിട്ടുള്ള സ്നേഹബന്ധം. കറക്റ്റായി പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി കമോൺ പറഞ്ഞു. അറിയത്തില്ലേ യേശു? കമോൺ, സംതിങ്. ഏ, പ്രത്യാശ. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യാശ. ഒറ്റ വാക്കിൽ ഇത് മൊത്തം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നേ. ക്രിസ്തീയ ജീവിതത്തിന് ഒത്തിരി ആംഗിളുകളുണ്ട്, ഒത്തിരി വളരെ വിശാലമായ കാര്യമാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഒരു വാക്കിൽ നമുക്ക് ഒന്ന് ക്രിസ്തീയ ജീവിതം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു. ഏതാ? ഏതാ? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. എക്സാക്ട്ലി, അതൊരു കാര്യമാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. അവിടെ ആരോ ബന്ധം പറഞ്ഞല്ലോ, കർത്താവുമായിട്ടുള്ള ബന്ധം. യാ, ഏതാ? ആ, കർത്താവിലുള്ള സന്തോഷം, ജോയ് ഇൻ ദ ലോർഡ്. പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ, എല്ലാരും ഒന്ന് പറ, എന്തെങ്കിലും ഒക്കെ ഒന്ന്. എന്തോ? ഏതാ? ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൈതലാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. ഓക്കെ, യാ. ഇനി ഏതാ? ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ലവ് വൺ അനദർ, പരസ്പരം സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പറഞ്ഞു. എന്തുമാത്രം കാര്യങ്ങളല്ല നമ്മളിപ്പോ വീണ്ടും വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യപ്പെടുന്നത്. കമോൺ, പറഞ്ഞു. ബാക്കിലുള്ള സഹോദരങ്ങൾക്കൊക്കെ എന്ന് പറയാം. പറഞ്ഞു ഇല്ലേ? പിന്നെ നമ്മളെങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ഓക്കെ, എന്താ ക്രിസ്തീയ ജീവിതം? ഓക്കെ, ശരി. എന്തോ പറഞ്ഞു, നിത്യജീവന്റെ ആരംഭം. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. നിത്യജീവന്റെ ആരംഭം, അല്ലെങ്കിൽ നിത്യജീവൻ, അതാണ് ക്രിസ്തീയ ജീവിതം. യേശുവുമായിട്ടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു ഒരു കാര്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത തന്നു. ഈ പറഞ്ഞ എല്ലാം കൃത്യമായിട്ടോ, ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്, ഓരോരോ ഏരിയാസാണ്, ഇതെല്ലാം ഇതെല്ലാം സത്യമാണ്. പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു ചിന്ത, ക്രിസ്തീയ ജീവിതം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട്, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം അറിഞ്ഞ് അനുഭവിച്ച് യേശുവിനെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഒരു പ്രധാനപ്പെട്ട കൽപ്പന ഞാൻ അങ്ങോട്ടങ്ങ് പറഞ്ഞതാ. ഒന്ന്, യേശുവിന്റെ സ്നേഹം അറിയുക, അനുഭവിക്കുക. രണ്ട്, ഇത് അനുഭവിച്ച വ്യക്തി തിരിച്ച് യേശുവിനെ സ്നേഹിക്കുക. ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു എസെൻസ് നമ്മൾ പറയുന്നത്. എസെൻസ്, എസെൻസിന്റെ പ്രത്യേകത തന്നെ അറിയോ? നമ്മൾ ഈ കേക്കിനൊക്കെ എസെൻസ് ചേർക്കുമ്പോ എത്ര, എന്തുമാത്രം ചേർക്കും? ഒരു കുപ്പി ചേർക്കുമോ? പിന്നെ രണ്ട് ഡ്രോപ്പ് ചേർക്കും. രണ്ട് ഡ്രോപ്പ് ചേർത്താൽ മതി, അതിന്റെ മുഴുവൻ എഫക്റ്റാണ്. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു എസെൻസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്താൽ അറിയുക, അനുഭവിക്കുക, നിറയപ്പെടുക എന്നൊക്കെ വേണം നമുക്ക് പറയാം. യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയതാ, എന്താണെന്നറിയോ? യേശു സ്നേഹിച്ച ശിഷ്യൻ. ആലോചിക്കും, എന്തുമാത്രം കാര്യം പരിചയപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലോകത്തിലേക്കാണ് യോഹന്നാൻ എങ്ങനെ പരിചയപ്പെടുന്നറിയോ? ഞങ്ങളുടെ പേരാണ് ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ. അങ്ങനെയാണ് യേശുവരെ വിളിച്ചത്, സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ. അപ്പൊ അവരെങ്ങനെ പറഞ്ഞു, ഞാൻ ആരെന്നറിയാവോ? ഇടിമക്കളാണ്, ഇടിമിന്നലിന്റെ അല്ലെങ്കിൽ ഇടിനാഥം മുഴക്കുന്നവർ. അങ്ങനൊന്നുമല്ല അവര് യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇനി യേശു സ്നേഹിച്ച ശിഷ്യന്റെ അടുത്ത റെസ്പോൺസ് എന്താണെന്നറിയോ? എന്താണ്? യേശുവിനെ സ്നേഹിക്കുക. ഇതാ ക്രിസ്ത്യ ജീവിതം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിന്റെ അകത്ത് ബാക്കി ഈ പറഞ്ഞെല്ലാം ഉണ്ട് കേട്ടോ. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നിത്യജീവനുണ്ട്, യേശുവിനെ പോലെ ആയിത്തീരുന്നുണ്ട്, യേശുവിനോടുള്ള കൂട്ടായ്മ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇതൊന്നും മാറ്റിയുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ക്രിസ്ത്യൻ ലൈഫാ. ഞാനതിൻ്റെ സെന്റർ പോയിന്റ് അങ്ങ് ഹിറ്റ് ചെയ്തേ ഉള്ളൂ. ഒന്ന്, യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുക, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുക. ഇതിലെ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ തുടങ്ങാത്തതൊന്നും ക്രിസ്തീയ ജീവിതമല്ല. ഇനി അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താ യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പം അവരോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഈ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് വരും. ദൈവം ഇസ്രായേൽ മക്കളോട് എപ്പ സംസാരിച്ചാൽ ദൈവം പറഞ്ഞ കാര്യം അറിയോ? മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ദൈവമാണ് ഞാൻ. എന്താ? ഈജിപ്തിന്റെ അടിമനുഖത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ദൈവമാണ് ഞാൻ. ഇത് പറഞ്ഞിട്ടേ ദൈവം ബാക്കിയെല്ലാം പറയുള്ളൂ. ഇത് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ് എന്താണെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ ദൈവം ആദ്യം ദൈവമാ തന്റെ സ്നേഹത്തിന്റെ കരം നീട്ടുന്നേ. നമുക്കാർക്കും ആദ്യം ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഈ മക്കളാണോ ആദ്യം അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നേ? ഹരിത് മറുപടി പറഞ്ഞില്ല. പിന്നാരാ? അപ്പനും അമ്മയാണ് ആദ്യം മക്കളെ സ്നേഹിക്കുന്നത്. അതിനുശേഷം മാത്രമേ മക്കൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോഴേ തന്നെ കൊച്ചുപിള്ളേരൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ? താടിയലൊക്കെ ഒന്ന് പിടിക്കും. അപ്പൊ അപ്പം വിചാരിക്കുന്ന ഭയങ്കര സ്നേഹമാണ്. അല്ല, കൊച്ചിയുമ്മ അറിയാൻ മേലെ അതിങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മളതൊക്കെ സ്നേഹമാന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക. ഈ തിരിച്ചറിവായി കഴിയുമ്പോഴാണ് ഈ സ്നേഹമൊക്കെ ഉണ്ടാവുന്നത്. തിരിച്ചറിവാകുന്നതിന് മുമ്പ് സ്നേഹമൊന്നുമില്ല. പിന്നെ നമ്മൾ പറയുകയാണ്, അയ്യോ മോൻ എന്റെ താടിയെ പിടിച്ചു, എന്തോ ഒരു സ്നേഹം, നമുക്കങ്ങ് കുളിരുപോര്. പക്ഷെ സ്നേഹം തുടങ്ങുന്നത് തിരിച്ചറിവിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്നേഹം തിരിച്ചറിവിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം സ്നേഹിക്കുന്ന അപ്പനും അമ്മയാ, അതിനുശേഷമേ മക്കൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആദ്യം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. ദൈവം സ്നേഹിക്കുന്ന പറയുമ്പം അതിലൊക്കെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ പറ്റും. ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അതിലൊക്കെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാം. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞെന്നറിയോ? ഞാൻ ഇസ്രായേൽ ബാലനായിരിക്കുമ്പോൾ ഞാൻ അവനെ കരങ്ങളിൽ വഹിച്ചു, ഞാൻ അവനെ മുഴങ്കാലിരുത്തിൽ ആളിച്ചു. ദൈവത്തിന്റെ വാക്കുകൾ കേട്ടോ. ഒരു കൊച്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്ന പോലെ ദൈവം ഇസ്രായേലിനെ കരുതിയത്. നിങ്ങൾ ഹോശേയ പ്രവചനമൊക്കെ വായിക്കണം, ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റും. തകർന്നു പോകും ചില സമയത്ത് വായിക്കുമ്പം, എന്നാ കരച്ചിൽ വരും. ഇങ്ങനൊരു ദൈവമാണല്ലോ എന്റെ ദൈവമെന്ന്, മുഴങ്കാലിരുത്തിൽ ആളിക്കുന്ന പോലൊരു ദൈവം, തോളിലെടുത്ത് ആശ്ലേഷിക്കുന്ന ദൈവം. ഇത് ദൈവം ദൈവം അതൊക്കെയാ പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് നീ ഇങ്ങനെ പോയല്ലോടാ ദൈവം ചോദിക്കുന്നു, ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു. പറയാണ്, ഞാൻ അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കും തോറും അവർ എന്നെ വിട്ടകന്ന് ബാൽ ദേവങ്ങൾക്ക് ബാൽ വിഗ്രഹങ്ങൾക്ക് ആരാധന കഴിച്ചു. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം വന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഈജിപ്തിന്റെ അടിമന്തത്തിൽ നിങ്ങളെ വിടുവിച്ച ദൈവമാണ് ഞാൻ. 400 വർഷക്കാലം അടിമകളായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിലാണ് അവർ ജീവിച്ചത്. അല്പം പോലും റെസ്റ്റില്ല. ഏറ്റവും അവസാനമായപ്പോഴത്തേന് കച്ചി കൊടുത്തില്ല, ഇഷ്ടിക ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ ദൈവം 10 ബാധകൾ അയച്ച് ഏറ്റവും അന്നേ ലോകത്തില് ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു. ഇന്ന് അത്രയും ശക്തരായ ഭരണാധികാരികളുണ്ടോ? എനിക്കറിയത്തില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് വേണമെങ്കിൽ പണ്ടത്തെ കാലത്ത് ഹിറ്റ്ലറിനെ വല്ലതും പറയാം, വിടത്തില്ല. പക്ഷെ ദൈവം പത്തുബാധകളയച്ച് ഏറ്റവും അവസാനം അവരോട് പറഞ്ഞു, ഒരു കുഞ്ഞാടിനെ എന്ത് ചെയ്യുക? യാഗം കഴിക്കുക. കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും ഒക്കെ എന്ത് ചെയ്യണം? തേക്കണം. അതിനുശേഷം രാത്രിയിൽ സംഹാരദൂതൻ വരും, ഒരു ദൂതൻ വരും. ആ ദൂതന്റെ പേരാണ് സംഹാരദൂതൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ള ഒരു ദൂതനെ ഞാൻ അയക്കാൻ പോവുക. ഏതൊക്കെ ഭവനങ്ങളിൽ അതിന്റെ കട്ടിളപ്പടിമേലും കുറമ്പടിമേലും രക്തത്തിന്റെ അടയാളമുണ്ടോ അവിടെയൊന്നും കുഴപ്പമില്ല. അല്ലാത്ത കുടുംബങ്ങളിലെ ആദ്യ ജാതന്മാരെ കൊല്ലും. കാരണം അല്ലേ ഫറവോൻ നിങ്ങളെ വിടത്തില്ല, കാരണം അത്ര കഠിന ഹൃദയനാ ഫറവോൻ, വിടത്തില്ല. 600,000 ആൾക്കാരെ, പുരുഷന്മാരും പിന്നെ സ്ത്രീകളും ബാക്കിയുള്ളവരെയൊക്കെ ഇവരാണ് അധ്വാനിക്കുന്ന ടാസ്ക് ഫോഴ്സ്. ഇവരാണ് ഇവരെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ കുഴിമടിയന്മാർ അധ്വാനിക്കണം. വിടാൻ പറ്റുമോ? വിടത്തില്ല ഫറവോൻ. പത്തു ബാധ ഏച്ചിട്ട് വിട്ടില്ല. പത്തു ബാധ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പേനും നായിച്ചയും തവളയും. നല്ല ചെയ്യും. ഇവിടെ 4, 3, 7 പേൻ പിള്ളേരെ തലയിലുള്ളപ്പോ തന്നെ നമ്മൾ അവിടെ ബുദ്ധിമുട്ട്. അപ്പം വീട്ടിൽ നിറച്ച് പേനാണെങ്കിൽ എങ്ങനെ ജീവിക്കും? തവള, നമ്മളൊരു തവളെ കണ്ട ഓടുക. ഇത് ഫറവോന്റെ ആ കാലഘട്ടത്തിൽ ദൈവം തവളയുടെ ബാധ അയച്ചപ്പോഴത്തേന് വളരെ കാര്യമായിട്ട് അമ്മച്ചി മീൻകറി വെച്ചതാ. ചട്ടി തുറന്ന് നോക്കിയപ്പോൾ 3-4 തവള അതിൻ്റെ അകത്തുനിന്ന് ചാടുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കിടക്കാനായിട്ട് കിടക്ക് വിരി എടുത്തൊന്ന് കുടഞ്ഞപ്പോഴത്തേന് ഒരു 5-6 തവള ഇപ്പുറത്തോട്ട് ചാടുന്നു. തലവണ സുഖമായിട്ട് തല വെച്ചപ്പോഴത്തേന് ചെറിയ സ്വരം, പേക്രോം പേക്രോം. കാരണം അറിയാം അവിടെയും തവളയാ. 3-4 ബാധയിൽ നമ്മൾ പരിപാടി നിർത്തിയിട്ട് നമ്മൾ എന്നാ പറഞ്ഞതെന്നറിയോ? ദൈവത്തെ ഓർത്ത് ഈ ബാധ ഒഴിപ്പിച്ച് എവിടോട്ടേലും പൊക്കും, ഈ ബാധ എങ്ങോട്ട് പൊക്കും, ഇത് നിങ്ങൾ തന്നെയാ ബാധ, വിട്ടോളാം പറഞ്ഞേ. പക്ഷെ ഫറവോന് വിട്ടില്ല. പേനും നായിച്ചയും തവളയും കൽമഴ, കൂരിരുട്ട്, കുറ്റാക്കൂരിരുട്ട്, വെള്ളം രക്തമായി തീർന്നു. നോക്ക് എന്തുമാത്രം ബാധകളാ. ഇതിൽ ഒരെണ്ണം വന്നാൽ നമ്മൾ വിടും, പ്രശ്നം വേണ്ട, കോംപ്രമൈസ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വാടായി ആരാധിക്കുവോ പോവോ എന്തുവേണം ചെയ്തു. പക്ഷെ ഫറവോൻ വിട്ടില്ല. കാരണം അത്രമാത്രം കഠിനഹൃദയൻ, ക്രൂരഹൃദയനാ. പക്ഷേ ദൈവം പത്തു ബാധയിച്ചു. 10-ാമത്തെ ബാധ, ആദ്യജാതന്മാരുടെ സംഹാരം. ഫറവോൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇനി ഉപദ്രവിക്കരുത്, എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് പൊക്കൂ. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞെങ്ങനെയാണ്? തൻ്റെ ശക്തിയുള്ള ഭുജം കൊണ്ട് ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ ബലമുള്ള കൈകൊണ്ട്, തൻ്റെ ശക്തിയുള്ള ഭുജം കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്നറിയോ? ഇപ്പൊ ഇസ്രായേലിനോട് ദൈവം വന്നിട്ട് വീണ്ടും പറയുക, ഇസ്രായേലെ നീ ഓർക്കണം. എന്താ ഓർക്കേണ്ടതെന്നറിയാവോ? മിസ്രയീമില് ഒന്ന് നീ അടിമയായിരുന്നു, അവിടെ പരദേശിയായി അടിമയായി യാതൊരു നിവൃത്തിയുമില്ലാതെ കഴിഞ്ഞ നിന്നെ ഫറവോന്റെ അടിമ നുഖത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതിരുന്ന നിന്നെ ഞാൻ, യഹോവയായ ഞാനാകുന്നവൻ, ഞാനാകുന്നു അരുളി ചെയ്തവനായ ഞാനാണ് നിന്നെ എന്റെ ഭുജബലം കൊണ്ട്, എന്റെ വീര്യം കൊണ്ട് ഞാനാണ് നിന്നെ വിടുവിച്ചതെന്ന് നീ മറന്നു പോകരുത്, മറന്നു പോകരുത്. ഇതാ പഴയ നിയമത്തിന്റെ പിക്ചർ. ഇതാ എപ്പോ ദൈവം സംസാരിച്ചാലും ഇത് ദൈവം പറയും. കാരണം ദൈവത്തിന് പറയാതിരിക്കാൻ മേല. കാരണം ഇസ്രായേൽ അറിയണം. എന്തറിയണം? എവിടെയായിരുന്നു അവരെന്നറിയണം. എന്ത് കണ്ടീഷനായിരുന്നു അവരുടേതെന്ന് അറിയണം. അവിടെ നിന്ന് വിടുവിച്ചോണ്ട് പോകുന്നതിന്റെ വില എന്താണെന്ന് അവരറിയണം. ഇതറിഞ്ഞിട്ട് അവർ ദൈവത്തെ സ്നേഹിക്കണം. ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ പലപ്പോഴും ഇസ്രായേൽ പരാജയപ്പെട്ടുപോയി, അവരത് മറന്നുപോയി, അവർ ബാൽ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, അവർ മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി. അവർ തങ്ങളെ വിടുവിച്ച ദൈവത്തെ ഓർത്തില്ല. ഇതിനാ പ്രവാചകന്മാരെ ദൈവം അയച്ചത്. അവർക്കൊറ്റ ദൂതേ ഉള്ളൂ. എന്താണെന്നറിയോ? മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവമായ യഹോവയെ നീ മറക്കരുത്, മറക്കരുത്. പുതിയ നിയമത്തിൽ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. എന്നറിയോ? എവിടെന്നറിയോ? പുതിയ നിയമത്തിൽ ഇതേ കാര്യം കർത്താവ് നമ്മൾ പറയുന്നത്. എന്താണെന്നറിയോ? താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നതിൻ്റെ തലരാത്രിയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടും കൂടെ ഒരുമിച്ച് ഇരുന്ന് അപ്പമെടുത്ത് നുറുക്കി, ഇതെൻ്റെ ശരീരമാകുന്നു. ഈ പാനപാത്രം പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിൽ നിന്ന് വാങ്ങി കുടിപ്പീൻ. ഇത് പറയുകയാണ്, ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇതെപ്പോഴും ഓർക്കണം. എന്താ തലൂസും തന്നെ കർത്താവ് ഇക്കാര്യം പറയാൻ കാര്യം? ശിഷ്യന്മാരോട് കർത്താവ് അതിൻ്റെ പ്രാധാന്യം പറയുകയാ. പഴയ നിയമത്തില് അവർ ഈജിപ്തില് ഫറവോന്റെ അടിമകളായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞെന്തിനാണെന്നറിയോ? ഞാൻ വന്നത് അവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാ. എന്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയോ? എന്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാ? വായിച്ചു യോഹന്നാന്റെ സുവിശേഷം നമുക്ക് അറിയാമെന്ന് നോക്കി. എട്ടാം അധ്യായം, ജോൺ ചാപ്റ്റർ 8. അതിന്റെ 34 വാക്യം, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 34. കണ്ടോ? ആമേൻ ആമേൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉറപ്പായിട്ട് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. ദാസൻ എന്നുള്ള വാക്ക് നമുക്ക് അത്ര മനസ്സിലാകത്തില്ല. അടിമ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. എന്നിട്ട് പറയാണ് അടുത്ത വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വലിയ അടിമത്തം പാപത്തിന്റെ അടിമത്തമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈ പാപത്തിന്റെ പാപം ചെയ്യിച്ചതാരാ? ആരാ? പിശാച്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ പാപത്തിന്റെ അടിമ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അടിമ എന്ന് അതിന്റെ അർത്ഥം. പാപത്തിന്റെ അടിമ എന്ന് പറഞ്ഞാൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ. One who is controlled by devil. ഓർക്കണം, പാപം ചെയ്യുമ്പോൾ പിശാചിന്റെ ഇഷ്ടങ്ങളാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് യേശു യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിത്യജീവനാണെങ്കിൽ പിശാചിന്റെ ഇഷ്ടമാണ് പാപം. അതാ, അപ്പോൾ പാപം ചെയ്യുമ്പോൾ പിശാചിന്റെ കൺട്രോളിലാണ്. അങ്ങനെയായിരുന്നു നാം. അങ്ങേരിക്കൊന്നും എനിക്കറിയത്തില്ല. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, പാപത്തിൽ ജീവിച്ചപ്പോൾ പിശാച് നമ്മളെ കൺട്രോൾ ചെയ്യായിരുന്നു അവനിഷ്ടമുള്ളിടത്തേക്ക്. അതുകൊണ്ടാണ് കുടുംബകലഹം, അതുകൊണ്ടാണ് അടിപിടി, സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ. കാരണം ആര് കൺട്രോൾ ചെയ്യുക? പിശാച് കൺട്രോൾ ചെയ്യുക. കാരണം പാപം എവിടുന്നാ ഉണ്ടായത്? അവൻ പിശാചിൽ നിന്നാ ഉണ്ടായത്. കാരണം ദൈവത്തിൽ പാപമില്ല. എവിടുന്നാ ഉണ്ടായേ? പിശാചിൽ നിന്നാ ഉണ്ടായത്. അങ്ങനെ പാപത്തിന്റെ അല്ലെങ്കിൽ പാപം മൂലം മരണമുണ്ടായി, മരണത്തിന്റെ അധികാരിയായ പിശാച് എന്ന വചനം എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? എന്താണ് മരണത്തിന്റെ അധികാരിയായ പിശാച്? മരണം എങ്ങനെയാണ് ഉണ്ടായത്? പാപം മൂലം. അപ്പൊ പാപത്തിന്റെ അധികാരി ആരാ? പിശാച്. പാപത്തിന്റെ അധികാരിയായ പിശാച്, മരണത്തിന്റെ അധികാരിയായ പിശാച്, അവനെ കൺട്രോൾ ചെയ്തോണ്ടിരുന്നേ. ആരെ കൺട്രോൾ ചെയ്തോണ്ടിരുന്നേ? 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന പിശാച്. അവൻ പറഞ്ഞ് ഞാൻ കേൾക്കും, സല്യൂട്ട് അടിക്കും, അവൻ എന്തൊക്കെ പറഞ്ഞു അത് മുഴുവൻ കേട്ടു. ഇനി ഫറവോന്റെ 1000 ഇരട്ടി ശക്തന പിശാച്. 10 ബാധയൊന്നും അയച്ചാലൊന്നും വിടുന്നൊരു പാർട്ടി അല്ല പിശാച്. ആരെങ്കിലും വിടുവോ? വിടത്തില്ല പിശാച്. പിശാച് ഒരുവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അവനെ വിടത്തില്ല. ഈ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വൈകിട്ട് പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആൾക്കാർക്ക് വേണ്ടി കിന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറച്ച് ഭൂതമൊക്കെ പോയി. ഏറ്റവും അവസാനം നോക്കുമ്പോൾ ഒരു സ്ത്രീ ഭയങ്കര ഇളക്കവും ഡാൻസും, മുടി കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഡാൻസ് തുടങ്ങി. ഞാൻ ഭദ്രകാളിയാന്ന് പറഞ്ഞു. അവിടെ ഒരു പുറ്റുണ്ട്, അതിലാണ് എൻ്റെ താമസം. ഞാൻ ഇവളെ വിട്ട പോകത്തില്ല. ഇവള് 3-4 ആഴ്ചയായിട്ട് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ പ്രാർത്ഥനയ്ക്ക് പോവാ, ഞാൻ ഇവളെ വിടത്തില്ലെന്ന് പറഞ്ഞു. കുറെ നേരം ശാസ്തി കഴിഞ്ഞപ്പോഴത്തേന് കൃപ കുറവായതുകൊണ്ട് ഒത്തിരി ശാസിക്കേണ്ടി വരുന്നത്. യേശുവൊക്കെയാണ് ഒറ്റ ശാസനയിൽ പോയേനെ, കൃപയത്ര ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാറി ഇന്ന് ശാസിക്കും, മാറി മാറി എല്ലാവരും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് ഒതുങ്ങി പറഞ്ഞു, എന്നെ ഒന്ന് കളിക്കാൻ വിട്ടാൽ ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. പറഞ്ഞു, പിശാച നീ കളിക്കൊന്നും വേണ്ട, അടങ്ങിയിരുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. പോകത്തില്ല. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പോരാനുള്ള ബസ്സിന്റെ സമയം, ഞാൻ ഓർത്ത ദൈവമേ ഈ പിശാചി കാരണം എന്റെ ബസ്സും മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊന്ന് പോയിച്ചോണ്ടെ പോരാനായിട്ട്. ഏറ്റവും അവസാനം ഞങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ സൗരന്മാരാരുണ്ടോ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേന് ഈ സ്ത്രീ പെട്ടെന്ന് യേശുവേ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് റിലീസായി. ഏത് സമയത്താണെന്ന് അറിയാമല്ല, കാരണം പിശാചി വിട്ടുപോയി. ഞാൻ ഓർത്തെന്നറിയോ, പിശാച് ഒരുവനെ വിടത്തില്ല കേട്ടോ, വിടത്തില്ല. അതാ ഫറവോനേക്കാളും ശക്തനാണ് പിശാച്. അവന്റെ കീഴിലുള്ള ഒരാളെ പോലും വിടുവാൻ അവന് താല്പര്യവുമില്ല. അവൻ പോകുന്ന നരകത്തിലേക്ക് തന്നെ മറ്റുള്ളവരെയും കൂടെ വലിച്ചുകൊണ്ട് പോകാൻ അവൻ നിൽക്കുകയോ? എന്നാലും ചോദിക്കേ, ദൈവസന്നിധി ചെന്ന് ആൾക്കാരുടെ കുറ്റം പറയണമെങ്കിൽ അവന്റെ ഒരു തൊലിക്കെട്ടി തന്നെയായിരിക്കും. രാപ്പകൽ ദൈവസന്നിധിയില് സഹോദരന്മാരെ കുറിച്ച് കുറ്റം പറയുന്ന അപവാദി എന്ന പിശാചിന്റെ പേര്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരു പരിപാടി ഭൂമിയിൽ നടക്കി നേരെ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് പറയാ, ദൈവമേ അവനെ അവൻ ശരിയല്ല. ദൈവത്തിനടുക്കല ചെല്ലുന്ന ഇവൻ. അപ്പൊ അവനാരാ? അവൻ വിടത്തില്ല. ആരെയും പിശാച് ഒരാളെ പോലും വിടത്തില്ല. ഫറവോന്റെ പരിപാടിയാണ് പിശാചിന്റെ. എന്നറിയോ, ചില കേസിൽ പിശാച് പറഞ്ഞെന്നറിയോ, നിങ്ങൾ ഇവിടെ തന്നെ ആരാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാട്ടൊക്കെ പാടിക്കോ, വചനമൊക്കെ കേട്ടോ, സ്തോത്രമൊക്കെ പറഞ്ഞു, എന്നാലും ഞാൻ വിടത്തില്ല. ഇപ്പോഴത്തെ പിശാചിന്റെ പരിപാടി എങ്ങനെയാ? നമ്മളെ കൊണ്ട് അവൻ സ്തോത്രവും പറയിപ്പിക്കും, ഹല്ലേലൂയയും പറയിപ്പിക്കും, പിന്നെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോ പിന്നെ അവന്റെ കൈ പിടിച്ച് നമ്മളങ്ങ് പോവാ. ഇതേ കാര്യമാണ് പിശാച് പ്രയോഗിച്ചത്. മോശം പറഞ്ഞു, എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായിട്ട് എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഫറവോൻ പറഞ്ഞ അതിനെന്നാ ആരാധിച്ചു? മോശം പറഞ്ഞു, അത് നടക്കത്തില്ല, ഞങ്ങളെ പ്രത്യേകതയുള്ള ജനമാ, ഇവിടെ ആരാധിക്കാൻ ഞങ്ങൾക്ക് വ്യവസ്ഥയില്ല. 3 ദിവസത്തെ വഴിയാത്ര ചെയ്ത് മരുഭൂമിയിലെ ആരാധിക്കാനായിട്ട് പറ്റുള്ളൂ. ഫറവോൻ പറഞ്ഞു, 3 ദിവസം ഒന്നും പോകണ്ട, ആരാധിച്ചാ പോരെ, ഇവിടെ ആരാധിച്ചു. മോശയ്ക്ക് മനസ്സിലായി, ഇത് ഇവൻ വിടാനുള്ള പരിപാടിയല്ല, ഇവൻ വിടാനായിട്ട് താല്പര്യമില്ല. പ്രിയ സഹോദരങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്ന്, അവൻ നമ്മളെ വിടത്തില്ല. അവൻ നമ്മളോട് പറയും ആരാധിച്ചു, സ്തോത്രം 4 എണ്ണം വേണേ പറഞ്ഞു, ഒരു പാട്ടും പാടിക്കോ, എന്തത് ചെയ്യമേ, ദൈവത്തിന് സ്നേഹം എത്ര ഭയങ്കരമേ എന്നൊക്കെ നിങ്ങൾ പാടിക്കോ, കുഴപ്പമില്ല. പക്ഷെ അവന്റെ പിടിയിൽ നിന്ന് അവൻ വിടത്തില്ല. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ബ്രദർ സാജു മാത്യു പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ, പുറമേ നോക്കിയാൽ യേശു കുരിശിൽ മരിക്കുകയാ. ഓ, ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ കുരിശിൽ മരിക്കുകയോ? പക്ഷെ ആത്മമണ്ഡലത്തിൽ കയറി നോക്കിയാൽ നാം തിരിച്ചറിയുന്ന സത്യം ഇതാണ്: പിശാചിന്റെ തലയെ തകർത്ത് അവനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി അവനെ പരസ്യമായ കാഴ്ചയാക്കിയ യേശു കർത്താവ് ജയാളുള്ളതിനായി നിൽക്കുന്നു നമ്മൾ കാണുന്നത്. ഈ ഫറവോൻ, ഈ പിശാചിനെ തകർക്കാനായിട്ട് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, പാപമില്ലാത്തവനായ യേശു കർത്താവിന് മാത്രം. അതുകൊണ്ടാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലോട്ട് വന്നേ. അതിന് പിശാചിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരുത്തനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പിശാച് അങ്ങനെ വെറുതെ വിടുന്ന ആളല്ലല്ലോ, അവൻ ചുമ്മാ ആരെയും വിടത്തില്ലല്ലോ. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ സ്വർഗത്തിന്റെ മഹിമ വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്ന് എല്ലാ മനുഷ്യന്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിനുൽ വഹിച്ച് അവൻ കുരിശന്മേൽ കയറി. ഞാൻ പറഞ്ഞ ഫറവോൻ, ഫറവോനേക്കാളും വലിയ ശക്തിയാ പിശാച്. അവനെയാ യേശു കാൽവരി കുരിശിൽ പരാജയപ്പെടുത്തിയത്, അവന്റെ ആയുധവർഗം വെപ്പിച്ചത്, അവനെ പരസ്യമായ കാഴ്ചയാക്കിയത്. അതുകൊണ്ട് എന്നറിയോ എന്താ സംഭവിച്ചേ? നമ്മൾ കിടന്ന പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മളെ സിമ്പിളായിട്ട് വിടുവിച്ചു. കാരണം എന്നാ? നമ്മുടെ പാപത്തിന്റെ പരിഹാരം അവൻ കുരിശിൽ നിർവഹിച്ചത് കൊണ്ടാ. ഇനി പുതിയ നിയമം സംസാരിക്കുമ്പോഴെല്ലാം, സുവിശേഷം പറയുമ്പോഴെല്ലാം ദൈവം ഓർപ്പിക്കുന്ന കാര്യം ഇതാ. ഏതെന്നറിയാവോ? പണ്ട് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ എവിടെന്നാ വിടുവിച്ചെന്നറിയാവോ? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ അധീനതയിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. അതാ ദൈവത്തിന് പറയാനായിട്ടുള്ളത്. യു നോ ദ ഡിഫറൻസ്? നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ? പഴയ നിയമത്തില് ദൈവം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. പുതിയ നിയമത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. ഇനി കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ക്രിസ്തീയ ജീവിതം ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. എവിടെ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാ? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം. അതൊരാൾക്ക് ലഭിക്കാത്തിടത്തോളം കാലം ആ വ്യക്തി മിസ്രയീമിലാണ്, ഈജിപ്തിലാണ്. ഈജിപ്തിലും വേണമെങ്കിൽ നമുക്ക് ആരാധിക്കാം, പക്ഷെ സത്യദൈവത്തെ സത്യനമസ്കാരികൾ ആരാധിക്കുന്ന പോലെ ആരാധിക്കണമെങ്കിൽ ആദ്യം മിസ്രയീം വിടണം, അല്ലെങ്കിൽ ഈജിപ്ത് വിടണം. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, പാപത്തിന്റെ ആ പ്രലോഭനത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. എങ്ങനെയാ? ക്രൂശിന്റെ രക്തത്തിലൂടെ. എനിക്ക് വേണ്ടി യേശു മരിച്ചു, ഞാൻ അവനായി ജീവിക്കുമെന്നുള്ള പൂർണ്ണ സമർപ്പണത്തിലാണ് ഒരാൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെ ക്രിസ്തീയത ആരംഭിക്കാൻ പറ്റുള്ളൂ. ആരംഭമാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം, ദ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റാർട്ട്സ് ഫ്രം ദ ക്രോസ് ഓഫ് കാൽവരി. ക്രൂശിൻ ചുവട്ടിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിക്കാത്ത ഒന്നും ക്രിസ്തീയ ജീവിതമല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ പാപത്തിന്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? ചിലർക്കൊക്കെ സംശയമായി, ബ്രദർ അങ്ങനെയാണല്ലോ, ഇപ്പോഴും ചില സമയത്തൊക്കെ പാപത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ വീണു പോകുന്നുണ്ടല്ലോ. അത് തെന്നി വീഴുന്ന കേട്ടോ. എന്താ എന്താ? അത് ആവശ്യമില്ലാത്ത റോഡെ കൂടെ പോയി സ്ലിപ്പ് ചെയ്ത് പോകുന്ന, നല്ല വഴി കിടപ്പുണ്ട്, ഇടയ്ക്ക് വഴിയൊക്കെ മാറി ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് അലച്ചു കെട്ടി വീഴും. അതിനാണ് ഈ നമ്മളിടയ്ക്ക് വീഴുന്ന വീഴ്ച. മറ്റേത് പാപത്തിന്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ വീണ്ടും 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 പാപത്തിലേക്ക് വീഴുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത് പാപത്തിന്റെ അടിമത്വം. വീണ്ടും 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 മദ്യപാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അടിമത്വമാണ്. വീണ്ടും 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 പോർണോഗ്രഫിയിലേക്ക് പോകണമെങ്കിൽ അടിമത്തമാണ്. സഹോദരിമാരെല്ലാം രക്ഷപ്പെട്ട് നിൽക്കുക. മരുമോളെ കാണുമ്പം അല്ലെങ്കിൽ അമ്മായിയമ്മയെ കാണുമ്പം എപ്പോഴും മോഹം വീർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതും ഒരു അടിമത്തമാണ്. സ്തോത്രം. അതാ സഹോദരിമാർക്കുള്ള അടിമത്തം. വല്ലപ്പോഴും മോഹം വീർപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ മോഹം വീർക്കൽ വല്ലപ്പോഴൊക്കെ വരും, അത് മനുഷ്യരല്ലേ. അന്നേരം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് വീണ്ടും ദൈവകൃപ പ്രാപിച്ചിരിക്കാൻ പറ്റണം. അത് കുഴപ്പമില്ല, അടിമത്തമല്ല. പക്ഷെ സ്ഥിരം മുഖം വീർപ്പിലാണെങ്കിലോ കപ്പളങ്ങിയാ വരൂത്തിയിരിക്കുക മുഖം ആണെങ്കിൽ അടിമത്തത്തിലാണ്, പാപത്തിലാണ്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് മാനസാന്തരപ്പെടണം. കാരണം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് മാനസാന്തരപ്പെട്ടവന്റെ പ്രത്യേകതയുണ്ട്, അവന് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. He cannot continue in sin. അവൻ ഒരാളോട് നാളുകൾ പിണങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല. നോ, കാരണം അറിയോ, വീണ്ടും ജനിച്ച ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ ആത്മാവ് അവന്റെ ഉള്ളിൽ പാപബോധം ഉണർത്തിക്കൊണ്ടിരിക്കും. അവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറയും, മോനെ അമ്മായിയമ്മയോട് പിണങ്ങരുത്, അല്ലെങ്കിൽ മരുമോളോട് പിണങ്ങരുത്, പറയും പരിശുദ്ധാത്മാവ്. അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ചില സഹോദരിമാര് ഞാൻ വിചാരിച്ചോട്ട് ഇത് രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പിച്ച് ചില സഹോദരിമാരുണ്ട്. ഞാൻ ഓർത്ത് ദൈവം എന്നെ കാണുമ്പം, ബ്രദറെ പ്രൈസ് ദി ലോർഡ്. ബ്രദർ, ഒരു ചെറിയ സംശയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം എങ്ങോട്ടാ പോയെന്ന് ഒരു ചെറിയ സംശയമുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ, എന്ന ഒരു സഹോദരി, ബൈബിളിൽ നിന്നുള്ള സംശയങ്ങളുമായി. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ, ഇപ്പൊ കർത്താവ് വന്നാൽ ഉടനെ പോവും എന്നുള്ള ചിന്തയല്ല ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. പക്ഷെ ഭർത്താവിനോട് പറയുന്ന ആ സ്വരത്തിന്റെ ടോൺ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, രക്ഷിക്കപ്പെട്ടിട്ട് പോലെ പോയിട്ട് ര എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാറായിട്ടില്ല. കാരണം എന്നാ, ഭർത്താവിനോട് കിടന്ന് ചാടുക, നിങ്ങൾക്ക് എന്നെ അറിയാം. വല്ലപ്പോഴും ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു, സ്ഥിരം അതാ. രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, സോറി, സ്നാനപ്പെട്ട് കാണും, രക്ഷിക്കപ്പെട്ടിട്ടില്ല. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നരകത്തിലേക്കുള്ള സ്റ്റെപ്പ് വെച്ചടി വെച്ച് കയറിക്കൊണ്ടിരിക്കുക. തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്, കാരണം എന്നറിയോ, അല്ലെങ്കിൽ അന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ പറഞ്ഞ വല്ലപ്പോഴും, അതായത് ദൈവകൃപ പ്രാപിച്ചവന്റെ പ്രത്യേകത, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ളവൻ, അവൻ ചിലപ്പം വീണെന്നിരിക്കും. വല്ലപ്പോഴും ഒരു പിണക്കം വന്നു, ശരിയാ. പക്ഷെ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധം വരുത്തും, തെറ്റിപ്പോയി അവൻ ദൈവം ബാഗ് എന്ന് വീണ്, കർത്താവ് എന്നോട് ക്ഷമിക്കണേ. ശരിയാ, വീണുപോയി. വല്ലപ്പോഴും തെറ്റുപറ്റുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നേ. കാരണം രക്ഷിക്കപ്പെട്ടവനും വല്ലപ്പോഴൊക്കെ വീഴും. ദൈവകൃപ വിട്ട് ആ അവനങ്ങോട്ട് ചില സമയത്ത് തെന്നി എന്ത് ചെയ്യും, വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഐ അക്സെപ്റ്റ് ഇറ്റ്, ദാറ്റ് ഇസ് റൈറ്റ്, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ സ്ഥിരം വീണോണ്ടിരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് പിണക്കത്തിലാണെങ്കിൽ, ഏതെങ്കിലും വ്യക്തി ആയിക്കോളട്ടെ, 5 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല, ഈ വചനം കേട്ടുകൊണ്ടും ഇരിക്കുക, പക്ഷെ 5 വർഷമായിട്ട് ഇതുവരെയും ഒരു സ്റ്റെപ്പ് പോലും വെച്ചില്ല പിണക്കം മാറാനായിട്ട്, അങ്ങനെയാണെങ്കിൽ സഹോദര അല്ലെങ്കിൽ സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ, പരിശുദ്ധാത്മാവില്ല. കാരണം പരിശുദ്ധാത്മാവുള്ളവനാണെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടുതന്നെ ആത്മാവ് പറയും, ഡമോനെ തെറ്റിപ്പോയി. ആ വ്യക്തിയുമായിട്ട് സെറ്ററൈറ്റ് ആകാത്തിടത്തോളം കാലം നീ അപകടത്തിലാ. ആത്മാവിന്റെ ശബ്ദമുയരും, ഇമ്പമേറിയ ശബ്ദം. സ്വരങ്ങളെ ദൈവവചനം ഇച്ചിരി കട്ടിയ. ആദ്യം കഴിഞ്ഞ 5 വർഷമായിട്ട്, ഞാൻ ഒരു 5 വർഷം എന്നുള്ള കണക്കിയസ് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമുള്ളവനാണെങ്കിൽ അവന്റെ പ്രത്യേകത എന്നറിയോ, നാളുകൾ കഴിയുന്തോറും ഓരോ പ്രാവശ്യം പരിശുദ്ധാത്മാവിന് ഓരോ ഏരിയ വെളിച്ചം കൊടുത്തോണ്ടിരിക്കും. ദൈവവചന ശുശ്രൂഷയിൽ, വ്യക്തിപരമായ ദൈവവചന ധ്യാനത്തിൽ, മറ്റ് സഹോദരങ്ങളോടുള്ള ആത്മീയമായ സംസാരങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവ് അവനോട് ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കും. കാരണം അവന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ആത്മാവില്ലാത്തവൻ എന്ത് ബോധ്യം വരാനാ? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ആത്മാവുണ്ടെങ്കിലേ ആത്മാവ് നമ്മളോട് എന്തെങ്കിലും കാര്യം സംസാരിക്കത്തുള്ളൂ. വചനം കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരും, കർത്താവേ. ഇനി എന്റെ ചോദ്യം ചോദിക്കട്ടെ. ആ ബിജു എന്ന് പറഞ്ഞ സഹോദരൻ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഇവിടെ വന്നായിരുന്നു. രണ്ട് സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ രോഗിയായിപ്പോയി. ഞായറാഴ്ച മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ രണ്ട് സെഷൻ എന്റെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ തീരുമാനമെടുത്തു, രൂപാന്തരം വരുത്തി. ചിലര് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ല, പല റീസൺസ് ഉണ്ടാകും. രോഗികളാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റബിൾ. കാരണം ഞാൻ ഞായറാഴ്ച വന്നില്ല, ഞാൻ രോഗിയായിട്ട് കിടപ്പായിപ്പോയി. ഞാൻ പറഞ്ഞത് അത് വരാത്ത ആൾക്കാർ രോഗം അല്ലാതെ വേറെ എന്തെങ്കിലും സില്ലി കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വരാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാരണം ദൈവകൃപയെ നിങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം ദൈവാത്മാവ് ഇടപെടുന്ന സമയത്ത് നിങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവകൃപയെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഒത്തിരി തീരുമാനങ്ങൾ ഞാൻ എടുത്ത സമയങ്ങളാ. അതിന്റെ അർത്ഥം മറ്റ് സഹോദരന്മാർ സംസാരിക്കുമ്പോൾ തീരുമാനം എടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വെളിയിൽ നിന്നുള്ള ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ സഹോദരന്മാർ സംസാരിക്കുമ്പോൾ ഞാൻ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോഴും. ഞാൻ ചോദിക്കുന്നത് ആ കഴിഞ്ഞ ആ മൂന്ന് ദിവസത്തെ പ്രസംഗം, മൂന്ന് ദിവസത്തെ പ്രസംഗം കേട്ടിട്ട് വ്യക്തമായ തീരുമാനങ്ങൾ എടുത്ത അല്ലെങ്കിൽ ജീവിതത്തിന് മാറ്റം വന്ന എത്ര പേരുണ്ട് എന്ന് കൈപൊക്കാവോ? ഐ ജസ്റ്റ് വാണ്ട് ടു സീ. സ്തോത്രം, ആ കൈകൾക്കായി സ്തോത്രം. കൈ താത്തിയിട്ടു, ഞാൻ കൈ ജസ്റ്റ് പൊക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്നറിയാവോ? ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും 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 ഇടപെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ബൈബിളിലൊരു വാക്യം കൂടി ഉണ്ടെന്ന് മറന്നു പോകരുത്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യരോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഏത് പ്രസംഗം കേട്ടാലും ഒന്നും തോന്നത്തില്ല. ഈ കഴിഞ്ഞ വയനാട്ടിലെ ക്യാമ്പിൽ ഒരു അച്ചായൻ ഫ്രണ്ടിയിരിക്കുക, എന്ത് ചോദ്യം ചോദിച്ചാലും പുള്ളി ആൻസർ പറയുക. കാരണം പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാൻ കാര്യങ്ങള്. വർഷങ്ങൾ സഭയിലിരിക്കുക, പുള്ളി പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഞാൻ ആത്മാർത്ഥതയുള്ളയാളാ, കള്ളുകൂടിയും ഉഴപ്പുമായതുകൊണ്ട് ഞാൻ കർത്തൃമേശ തുടത്തുപോലും ഇല്ല, ഞാൻ പുറകെയിരിക്കത്തേ ഉള്ളൂ. വചനങ്ങളെല്ലാം എനിക്കറിയാം. അന്നേരം ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വചനമൊന്നും എനിക്ക് ഏൽക്കുന്നില്ലെന്ന് നേരെ ഞങ്ങളോട് പറഞ്ഞു. ഒരു പ്രോത്സാഹനമായിരിക്കും. പിന്നെ ഇച്ചിരിയൊക്കെ സാക്ഷ്യം ഒരു ശകലമൊക്കെ ഏൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ കൃപയുടെ, ദൈവകൃപയുടെ അവസാനത്തെ പടിയിലേക്ക് എത്തി. എന്നറിയാവോ? ദൈവവചനം കേട്ടിട്ട് ഒരല്പം പോലും കുത്തുകൊള്ളാതെ ഹൃദയം കഠിനമായി കഠിനമായി കഠിനമായി. സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ശകലം കുത്തുകൊള്ളുന്നുണ്ട്, അത് ദൈവകൃപയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ. അതും കൂടെ നഷ്ടപ്പെട്ടാൽ എന്നാ ചെയ്താലും ഒന്നും തോന്നത്തില്ല. ഞാനിപ്പോ നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ, രണ്ടു ദിവസമായുള്ള നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരിക്കൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സഹോദരനെ കണ്ടു. കണ്ടില്ല, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ എൻ്റെ ആകാംക്ഷ തോന്നി. ഇപ്പൊ മദ്യപാനവും സിഗരറ്റ് വലിയിലുവാ, പ്രസംഗിക്കുന്നത് പോലും ദൈവകൃപ വിട്ട് മാറാനായിട്ടുള്ള ഇതൊന്നും അല്ല കേട്ടോ, ലൈസൻസ് അല്ല, ഇറ്റ് സീരിയസ്. നാളുകൾ കഴിയുന്തോറും കർത്താവിനോടുള്ള ഭയം എന്റെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാ എനിക്കിപ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്. അയ്യോ കർത്താവേ തെറ്റിപ്പോയല്ലോ, ഒന്ന് ദേഷ്യപ്പെടുമ്പം എന്റെ ഉള്ളിൽ ഒരു കർത്താവേ തെറ്റിപ്പോയല്ലോ. ഭാര്യക്കിട്ട് ചവിട്ട് കൊടുത്തിട്ട് അവളെ രണ്ടെണ്ണം കൂടെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകൃപയിൽ നിന്ന് പിന്മാറിപ്പോയി. നീ പുതുക്കണ ബുദ്ധിമുട്ടാ കേട്ടോ. ദൈവകൃപയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പി നിങ്ങൾ വന്ന് എത്തി നിൽക്കുക. നിലവിളിച്ച് കരയാമെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വീണ്ടും കർത്താവ് ചൊരിയും. സമയങ്ങളധികമില്ല. ഞാൻ ആ മനുഷ്യനെ കണ്ടപ്പോ, ആ വയനാട്ടിലെ മനുഷ്യനെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. അനേക വർഷക്കാലം, 10-20 വർഷമായിട്ട് ദൈവസഭയിലിരുന്ന മനുഷ്യനാ. എവിടെന്നറിയോ? പാപം ചെയ്ത് പാപത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കി, അതാ കുഴപ്പം. പാപം ചെയ്യുന്നല്ല കുഴപ്പം, പാപത്തെ ന്യായീകരിക്കാനായിട്ടുള്ള ശ്രമം. ആ ഞാൻ അങ്ങനെ ആയതുകൊണ്ട്, ആ സാഹചര്യത്തിൽ ആയതുകൊണ്ട് അങ്ങനെ വീണുപോയത്, അവൻ എന്നോട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. ന്യായീകരണമാ, പാപത്തെ ന്യായീകരിക്കുക, അതാണ് നമുക്ക് പറ്റുന്ന അപകടം. പാപത്തെ ന്യായീകരിച്ചാൽ ഹൃദയം കഠിനമായി പോവും. പൗലോസ് വന്ന് പ്രസംഗിച്ചാലും മാനസാന്തരം വരത്തില്ല. പൗലോസ് വന്ന് പ്രസംഗിച്ചാലും ഡയറി ഉള്ളവരെടുത്ത് പേനയും എടുത്ത് എഴുതി വെച്ചോ, എത്ര പേരോട് ഹൃദയത്തിൻ്റെ അകത്ത് വൈരാഗ്യം വെച്ച് പുലർത്തുന്നുണ്ട്, എത്ര പേരോട്. കാരണം കഴിഞ്ഞ നാളുകളിൽ വചനം കേട്ടിട്ട് അനുതാപത്തിൻ്റെ കണ്ണുനീര് വീണില്ല, അതുകൊണ്ട് ഹൃദയം കഠിനമായി പോയി. ഇപ്പൊ ആരോട് പിണങ്ങിയാലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ആത്മീയ കാര്യങ്ങൾ എടുക്കാം, വളരെ സീരിയസ് ആയിട്ട്. ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ സ്നേഹിക്കുന്ന കാൽവരി സ്നേഹത്തെക്കുറിച്ചാ. ഇനി അതിനോടുള്ള പ്രതികരണമാ, എന്താ അതിനോടുള്ള പ്രതികരണം? കർത്താവ് പറഞ്ഞു, ഒറ്റ വാക്കിൽ ആ കൽപ്പനയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. എന്താണെന്ന് അറിയ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒരു കാര്യം കൂടെ എൻ്റെ ഓർമ്മ വരുന്നുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എന്താണെന്നറിയോ, ഈ നമ്മൾ ഓർക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ എന്തൊക്കെയോ പുണ്യം കൊണ്ടാണെന്ന്. എന്താ? എന്റെ ചില പുണ്യം കൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ചിലരുടെ ചിന്ത അങ്ങനെയാ, ഞാന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബ്രദറെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. ഒരു കിരീടമായിട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കുക, 4 മണിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഉറക്കം വരാത്തോണ്ടാ. 4 മണിക്ക് വേറെ അല്ല എന്നെ ചെയ്യാനായിട്ട് രാത്രിയിൽ. ടി വി സ്റ്റേഷൻ തുറക്കത്തില്ലെന്ന് തോന്നുന്നു, എത്ര മണിക്കാണ് തുറക്കുന്നത്? ഇപ്പൊ 24 ആണെന്ന് തോന്നുന്നല്ലേ, അറിയത്തില്ല. എന്തായാലും ആട്ടെ, നമ്മൾ ഒത്തിരി കിരീടവുമായിട്ട് നടക്കുന്നു, ഒത്തിരി കിരീടമുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ. വേറെ ചിലരുടെ കിരീടം എന്താണെന്നറിയാവോ? ഞാൻ എൻ്റെ പാവമാണേ. ഞാനാരാ? ഞാൻ എൻ്റെ പാവമാ. പച്ചവെള്ളം പോലും ഞാൻ ചവച്ചു കുടിക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ, നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, അത്ര പാവമാണ് നമ്മൾ പറഞ്ഞു. പച്ചവെള്ളം പോലും ചവച്ചേ കുടിക്കുള്ളൂ. ആ കിരീടം വെച്ചുകൊണ്ട് ചില ആൾക്കാരിരിക്കുക, ഞാൻ എൻ്റെ പാവമാണെന്നുള്ള കിരീടം. വേറെ ചില ആൾക്കാരുടെ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് മുഴുവൻ എനിക്കറിയാം. ഒത്തിരി പ്രശംസയാണ് നമുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഡ്യൂട്രോണോമി വായിച്ചപ്പോഴത്തേന് അത്ഭുതപ്പെട്ടു. എന്റെ വാക്യം നിങ്ങളെ കാണിക്കാതെ, ഡ്യൂട്രോണോമി ആവർത്തന പുസ്തകം, ഞാൻ ഈ വാക്യം വായിച്ച് കുറെ സമയം ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്നു പോയി. 9-ാം അധ്യായം, ആവർത്തന പുസ്തകം 9-ാം അധ്യായം, അതിന്റെ 5-ാം വാക്യം. മതി, ശ്രദ്ധിച്ചോണേ. ഇസ്രായേലിലൂടെ ദൈവം പറയുകയാണ്, കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നേ, ആ ദേശം നീ അവകാശമാക്കാൻ പോകുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവും അല്ലെന്ന് ഞാൻ പറഞ്ഞു തന്നെ അറിയാം. ഇത് പുതിയ നിമിത്തത്തിലേക്ക് വന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളുടെ നീതി കൊണ്ടല്ല, നമ്മളുടെ ഹൃദയപരമാർത്ഥത കൊണ്ടുമല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടുമല്ല, വചനജ്ഞാനം കൊണ്ടുമല്ല. ഒരു എല്ലാ കിരീടവും ഒന്ന് താഴെയിട്ടിട്ട് നമുക്കൊന്ന് പറയാമോ, ദൈവമേ നിന്റെ കൃപയല്ലാതെ എനിക്കൊന്നും അവകാശപ്പെടാനായിട്ടില്ല, നീ എന്നോട് കരുണ കാണിച്ചതല്ലാതെ എനിക്കൊന്നും പറയാനില്ല കർത്താവേ. ഞാൻ വളരെ കുറച്ചുപേരെ അങ്ങനെ കാണുന്നുള്ളൂ സഹോദരങ്ങളെ, സംസാരിക്കുമ്പോഴത്തേന് ഒന്നും അവകാശപ്പെടാനില്ലാതെ എല്ലാം കർത്താവിന്റെ കൃപയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചുപേരെ ഉള്ളു. ബാക്കി എല്ലാവർക്കും ഓരോ കിരീടമുണ്ട്. ഓരോ പ്രശംസയുണ്ട്, ഓരോ പ്രശംസയും കിരീടവും. ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ, ഒന്ന്, ദൈവം എന്നെ സ്നേഹിച്ചത് എന്റെ ഒന്നും കണ്ടോണ്ടല്ല, എന്താ എന്റെ കുടുംബമഹിമ കൊണ്ടല്ല, എന്റെ എന്റെ സമ്പത്ത് കൊണ്ടല്ല, എന്റെ നീതി കൊണ്ടല്ല, എന്റെ ഹൃദയപരമാർത്ഥതയും കൊണ്ടല്ല, എന്റെ ഒന്നും കണ്ടിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവന് നമ്മോട് കരുണ തോന്നി എന്നുള്ളതാ. ഇസ്രായേലിനോട് പറഞ്ഞ നിങ്ങൾ കേൾക്കണം, ഇസ്രായേലിനോട് വീണ്ടും പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ജാതികളെക്കാളും പെരുപ്പമേറിയവരായതുകൊണ്ടല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. എന്നിട്ട് പറയണെന്നറിയോ, ലോകത്തിലുള്ള എല്ലാ ജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നല്ലോ നിങ്ങൾ. അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മളുടെ യോഗ്യതകൾ കൊണ്ടല്ല സഹോദരങ്ങളെ, തിരിച്ചറിയണം നമ്മൾ ആ കാര്യം. അത് ഹൃദയത്തിന്റെ മാംസപ്പലകയിലൊന്ന് എഴുതി വെക്കണം. ഇവിടെ തുടങ്ങാത്തിടത്തോളം കാലം നിങ്ങളുടെ ക്രിസ്തി ജീവിതം സ്മൂത്തായിട്ട് പോകത്തില്ല. ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി വെക്കണം, എന്റെ നീതി കൊണ്ടല്ല, എന്റെ കഴിഞ്ഞ കാലത്തിലെ പ്രാർത്ഥന കൊണ്ടല്ല, ഞാൻ ആരെങ്കിലും സഹായിച്ചത് കൊണ്ടല്ല, കർത്താവിന്റെ കരുണ എന്നെ തേടി വന്നു, കർത്താവിന് എന്നോട് മനസ്സരിവ് തോന്നി. പൂറം പറമ്പിൽ കിടന്ന എന്നെ പറുദീസ നൽകുവാൻ തിരഞ്ഞെടുത്തു, നാശകരമായ കുഴിയിൽ നിന്നും യേശുവിൻ്റെ നാമമുയർത്തി എന്നെ നല്ലൊരവകാശം തന്ന നാഥനെ, ഒന്നു കാണുവാൻ കൊതിയേറിയിടുന്നേ, നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിയിടുന്നേ. പുറംപറമ്പിൽ കിടന്ന എന്നെ പർദീസ് നൽകാനായിട്ട് തെരഞ്ഞെടുത്തു, നാശകരമായ കുഴിയിൽ കിടന്ന എന്നെ യേശുവിൻ്റെ നാമം ഉയർത്തി. ഞാൻ ഈ അടിസ്ഥാന സത്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞെന്നറിയോ, നാളുകൾ കഴിയുമ്പം നമ്മൾ കൃപയിൽ നിന്ന് മാറി പ്രവൃത്തിയിലേക്ക് തിരിയും. നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ യോഗ്യതകളിൽ ഒക്കെ പ്രശംസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം കർത്താവ് നമ്മെ സ്നേഹിച്ചെന്നുള്ള ഈ തിരിച്ചറിവ്, ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പം ഒന്ന് കണ്ണു നിറയുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്റെ ചിന്ത. ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് പാടുമ്പം ഹൃദയത്തിന്റെ അകത്തൊരു തുടിപ്പില്ലെങ്കിൽ എന്തോ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുഴപ്പമുണ്ടെന്നാണ് എന്റെ ചിന്ത. അത് പരിശുദ്ധാത്മാവും സാക്ഷിയാവുന്ന ഞാനിത് വിചാരിക്കുന്നേ. കാരണം ക്രൂശിന്റെ ചുവട്ടിൽ ആരംഭിക്കാത്ത ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ഒരൊറ്റ സ്റ്റാർട്ടിംഗ് പോയിന്റേ ഉള്ളൂ, അത് ക്രൂശിന്റെ ചുവട്ടിലാ. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ക്രൂശിന്റെ ചുവട്ടിലുള്ള തിരിച്ചറിവ് എന്നറിയാവോ, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ്. പാപം ചെയ്തു എന്നുള്ള തിരിച്ചറിവല്ല കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ നമ്മൾ ചിലപ്പോൾ പറയാനെന്നറിയോ, ശോ ഞാൻ അന്നേരം ഭാര്യയെ ചീത്ത വിളിച്ചല്ലോ. നമുക്ക് കുറ്റബോധം ഉണ്ടാവും ചില സമയത്ത്. ഒരിക്കലും ഒരു സഹോദരൻ ഇവിടെ മീറ്റിങ്ങിന് വന്നു, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ പുള്ളി. വന്ന് ഇവിടുത്തെ വചനമൊക്കെ ഇട്ട് പുള്ളി തിരിച്ചുപോയി. തിരിച്ചുപോയിട്ട് പുള്ളിയുടെ ഭാര്യ ഒരു സാക്ഷ്യം പറഞ്ഞു. എന്നാ സാക്ഷ്യം പറഞ്ഞെന്നറിയോ, ആ രണ്ടു മൂന്ന് ദിവസത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താ ഇപ്പൊ പുള്ളിക്ക് ഇവിടെ വന്നിരുന്നപ്പോഴത്തേ തോന്നി ഞാൻ ഭാര്യയോട് ചെയ്ത് ശരിയായില്ല, അല്ലെ മക്കളോട് ചെയ്ത് ശരിയായില്ല, എന്തോ ഒരു കുറ്റബോധമൊക്കെ വന്നു. രണ്ടു മൂന്ന് ദിവസത്തേനെ ഉള്ളായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തീർന്ന എന്റെ പരിപാടി. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു എന്റെ ജീവിതം, അവന്റെ മാറ്റം രണ്ടു ദിവസേനല്ല കേട്ടോ, അവൻ തുടർമാനമായിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവന്റെ മാറ്റം വല്ലപ്പോഴുമല്ല, കാരണം പരിശുദ്ധാത്മാവന്റെ ഉള്ളില് വീണ്ടും വീണ്ടും പുതുക്കം കൊടുത്തുകൊണ്ടിരിക്കും. അവൻ നിരന്തരം ഒരു മാറ്റത്തിന്റെ ജീവിതമായിരിക്കും. അതാ ക്രിസ്തു ജീവിതത്തിന്റെ പ്രത്യേകത. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ അവസാനിപ്പിക്കുക, സമയം ഒത്തിരി പോയെന്ന് എനിക്കറിയാം. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നറിയോ, ഈ ഇത്രത്തോളം ക്രൂശിൽ നമുക്ക് വേണ്ടി പിശാചിനെ തകർത്ത് ക്രൂശിൽ കഷ്ടതകൾ സഹിച്ച് അവസാനത്തുള്ള രക്തം വരെ ചിന്തി നമ്മെ സ്നേഹിച്ച ഈ കർത്താവിനെ എന്തു ചെയ്യണമെന്നാ പറഞ്ഞ്? സ്നേഹിക്കണം തിരിച്ച്. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന? ഇങ്ങനെ ഒറ്റ വാക്യത്തിൽ ഒരു ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യോഹനാന്റെ സുവിശേഷം 14:21 വായിച്ചു ആർക്കെങ്കിലും. ശ്രദ്ധിച്ച്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒറ്റ വാക്യത്തിൽ മറുപടി ഉണ്ട്. എന്നറിയോ എന്താ? അവന്റെ കൽപ്പനകളെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവൻ, അവനാ കർത്താവിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവന് അവൻ എപ്പോഴും എന്തായിരിക്കും പരിപാടി എന്ന് അറിയോ? ഇടയ്ക്കിടയ്ക്ക് യേശുവിന്റെ കൽപ്പന എടുത്ത് നോക്കും. ദൈവം എന്തൊക്കെയാ ഇനി അനുസരിക്കാനായിട്ടുള്ളേ, എന്തൊക്കെയാ യേശു പറഞ്ഞ്? അവന്റെ ചിന്ത എപ്പോഴും അവിടെ കിടന്ന് കറങ്ങുക. ഒറ്റ കാര്യത്തിൽ അവന്റെ ശ്രദ്ധ എന്തെന്നറിയോ? എന്നെ സ്നേഹിച്ച യേശു എന്താ പറഞ്ഞേ? എന്നെ സ്നേഹിച്ച യേശുവിന് എന്താ സംസാരിക്കാനുള്ളത്? അവൻ തിരുവചനം പരിശോധിക്കുക. എന്താ യേശുവേ, ഞാൻ എന്താ അനുസരിക്കാനുള്ളത്? അപ്പൊ കർത്താവ് പറയടാ, മോനെ ഞാൻ പറഞ്ഞത് ചുമ്മാ സ്നേഹിക്കാനല്ല, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ആ അവന്റെ ഭാര്യയോടുള്ള സ്നേഹം ചുമ്മാ ഒരു സ്നേഹമല്ല. ചുമ്മാ സ്നേഹത്തിന്റെ കുഴപ്പമെന്നറിയോ? അത് ഇടയ്ക്ക് വെച്ച് അവസാനിക്കും. ഭാര്യയുടെ പ്രത്യേകത കണ്ടിട്ടുള്ള സ്നേഹമാണെങ്കിൽ അതെവിടെങ്കിലും വെച്ചൊക്കെ ഇടിച്ച് തകർന്നു പോവും. പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്നവന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവൻ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ നന്മ കണ്ടിട്ടോ ഭാര്യയുടെ പ്രത്യേകത കണ്ടിട്ടോ അല്ല അവൻ ഭാര്യയെ സ്നേഹിക്കുന്നത്, മറിച്ച് യേശുവിനെ സ്നേഹിക്കുന്ന കൊണ്ട്, അവൻ യേശുവിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് കൊണ്ട് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കും. രണ്ടാമത്, അങ്ങനെയുള്ളൊരു സഹോദരി ഭർത്താവിനെ അനുസരിക്കുന്നത്, അയ്യോ അനുസരിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ ഇറക്കി വിടുവോ എന്നൊന്നും ചിന്തിച്ചോണ്ടൊന്നുമല്ല. അവൾ അനുസരിക്കുന്നത് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ. കർത്താവിന് സഭ എത്രത്തോളം ക്ഷമയോടും അനുസരണത്തോടുകൂടിയാണ് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്, അതുപോലെ അതായിരിക്കും അവളുടെ അനുസരണത്തിന്റെ മാനദണ്ഡം. അല്ലാതെ ഭർത്താവിന്റെ ഇടി പേടിച്ചോ ഭർത്താവിന്റെ ഭീഷണി കൊണ്ടോ ഭർത്താവ് എല്ലാം കൂടെ ചവിട്ടി പൊട്ടിക്കൊന്ന് പേടിച്ചോ ഒന്നുമല്ല. എല്ലാം കർത്താവിനെ നോക്കിയിട്ട്. കഴിഞ്ഞ ദിവസം വിവാഹത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേന് കുടുംബജീവിതത്തിന്റെ ടെക്നിക്സ് ഒത്തിരി കാര്യങ്ങളോടെ പറഞ്ഞു കേട്ടു. ടെക്നിക്സ് ഇതൊക്കെയാണ്, ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ശരിയാ നല്ലതാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ടെക്നിക്കൊന്നും നിക്കത്തില്ല മോനെ. നല്ല കലിപ്പ് വരുമ്പോഴത്തേന് എവിടെയാ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇടി ഗിഫ്റ്റായിട്ട് കൊടുക്കും, വേറൊന്നും കൊടുക്കത്തില്ല. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിനോടുള്ള ഭയത്തില് ബഹുമാനത്തിലിരിക്കുമ്പം അവൻ ഗിഫ്റ്റ് കൊടുക്കും. കാരണം അറിയോ, അവന്റെ ഹൃദയം എപ്പോഴും സ്വസ്ഥതയില്ല, കർത്താവിനോടുള്ള ബന്ധത്തില്ല. അവന് ഭാര്യയെ സ്നേഹിക്കാം, അങ്ങനെയുള്ള ഭാര്യമാര് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കാം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പനെയമ്മ അനുസരിക്കാം. ഇതാ ക്രിസ്തീയ ജീവിതം. ഞാനൊരു എക്സാമ്പിൾ, ഒരു ഏരിയ മാത്രം പറഞ്ഞതുള്ളൂ കുടുംബജീവിതത്തിന്റെ. ഇതാ ക്രിസ്തീയ ജീവിതം. കർത്താവിനെ സ്നേഹിച്ച അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ക്രിസ്തീയ ജീവിതം, അതാ അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സ്വരങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. രണ്ട്, തിരിച്ചവൻ എന്ത് ചെയ്യണം? അവനെ സ്നേഹിക്കണം. എങ്ങനെയാ? അവന്റെ കൽപ്പനകൾ അനുസരിച്ച്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org